സ്റ്റെല്ല ബെന്നി എഴുതുന്ന ലേഖനം അമ്മമാരെ, നിങ്ങൾക്കിതാ ഒരു തിരിച്ചറിയൽ ടെസ്റ്റ്. എന്ത് അമ്മമാരെ തിരിച്ചറിയാൻ ടെസ്റ്റോ? ഇതെന്തു കൂത്ത്? പഴയ കാരണവന്മാർ കേട്ടാൽ പറയും, അതിൻ്റെ ഒരാവശ്യവുമില്ല. കാരണം പെറ്റമ്മയെ തിരിച്ചറിയാൻ ടെസ്റ്റിൻ്റെ ഒരു കാര്യവുമില്ല. കാരണം പത്തമ്മ ചമഞ്ഞു വന്നാലും പെറ്റമ്മയാകത്തില്ല. അതായത് അമ്മയുടെ രൂപത്തിൽ ചമഞ്ഞൊരുങ്ങി വരുന്ന പത്തമ്മമാരുടെ കൂട്ടത്തിൽ നിന്ന് പോലും മുല കുടിക്കുന്ന ഒരു കുഞ്ഞ് തൻ്റെ സ്വന്തം അമ്മയെ തിരിച്ചറിയും. ഇതാണ് ഈ പഴമൊഴിയുടെ അർത്ഥം. എന്നാൽ ഇന്ന് കാലം മാറി. ഒരു യഥാർത്ഥ സത്യത്തെ തികഞ്ഞ അസത്യമായും ഒരു യഥാർത്ഥ അസത്യത്തെ സത്യമായും ചിത്രീകരിച്ച് അതുകൊണ്ട് വിജയം കൊയ്യാൻ ഇന്ന് ആധുനിക ലോകത്തിലെ മനുഷ്യന് നിഷ്പ്രയാസം കഴിയും. പിന്നെ എങ്ങനെ ഒരു യഥാർത്ഥ അമ്മയെ തിരിച്ചറിയും? സോളമന്റെ ജ്ഞാനം. ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ രാജാവ് ഇങ്ങനെയൊരു വിഷമവൃത്തത്തിൽപ്പെട്ടു. 1 രാജാക്കന്മാർ 3:16-28. 2 വേശ്യമാർ ഒരിക്കൽ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് സോളമന്റെ രാജസിംഹാസനത്തിന് മുൻപിൽ പരാതിയുമായി എത്തി. അതിൽ ഒരുവൾ പറഞ്ഞു, മഹാരാജാവെ, കരുണ കാണിച്ചാലും ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു. 3 ദിവസം കഴിഞ്ഞ് ഇവളും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരുമല്ലാതെ വീട്ടിൽ മറ്റാരുമുണ്ടായിരുന്നില്ല. ആ ദിവസം രാത്രിയിൽ ഉറക്കബോധമില്ലാതെ ഇവൾ ഇവളുടെ കുഞ്ഞിൻ്റെ മേൽ കയറിക്കിടന്നു. കുഞ്ഞ് മരിച്ചുപോയി. അത് തിരിച്ചറിഞ്ഞ് അവൾ മരിച്ച കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. എൻ്റെ അടുത്ത് കിടന്ന ജീവനുള്ള എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി അവളുടെ അടുത്തും കിടത്തി. മഹാരാജാവെ, കരുണ കാണിച്ചാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ മേടിച്ചു തന്നാലും. ഇതുപോലെ തന്നെ മറ്റേ സ്ത്രീയും വാദിച്ചു, മഹാരാജാവെ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തന്നാലും. രാജാവ് അടുത്തുനിന്ന രാജസേവകനോട് പറഞ്ഞു, വേഗം ഒരു വാൾ കൊണ്ടുവരിക. വാൾ കൊണ്ടുവരപ്പെട്ടു. രാജാവ് കൽപ്പിച്ചു, കുഞ്ഞിനെ രണ്ടായി പിളർക്കുക, രണ്ടു പേർക്കും ഓരോ ഭാഗം കൊടുക്കുക. ഇത് കേട്ടപ്പോൾ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ രാജാവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു പറഞ്ഞു, മഹാരാജാവെ, കരുണ കാണിച്ചാലും എൻ്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേരെ. എനിക്കവനെ വേണ്ട. എന്നിരുന്നാലും അവനെ കൊല്ലരുത്. അവനെ അവൾ എടുത്തോട്ടെ. മറ്റേ സ്ത്രീയാകട്ടെ ഇപ്രകാരം പറഞ്ഞു, കുട്ടിയെ എനിക്കും വേണ്ട, നിനക്കും വേണ്ട. അവനെ രണ്ടായി പിളർക്കുക. അപ്പോൾ രാജാവ് കൽപ്പിച്ചു, കുഞ്ഞിനെ എടുത്ത് ആദ്യത്തവൾക്ക് കൊടുക്കുക. അവളാണ് യഥാർത്ഥ അമ്മ. അങ്ങനെ യഥാർത്ഥ പെറ്റമ്മയ്ക്ക് അവളുടെ കുഞ്ഞിനെ തിരികെ കിട്ടി. മറ്റവളെ വെറും കൈയോടെ പറഞ്ഞയച്ചു. അങ്ങനെ ജ്ഞാനം തിന്മയുടെ മേൽ വിജയം വരിച്ചു. അമ്മ സമം ത്യാഗം. യഥാർത്ഥ അമ്മമാർ എവിടെയുണ്ടോ അവരുടെ പിന്നിൽ മഹാത്യാഗങ്ങളുടെ ഒരു ചരിത്രവും കാണും. ഇവിടെ കുട്ടിയുടെ യഥാർത്ഥ അമ്മയുടെ വിട്ടുകൊടുക്കലിൻ്റെ പിന്നിൽ ഹൃദയം തകർക്കുന്ന ഒരു വലിയ ത്യാഗമുണ്ട്. തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് അവൾ ആ ത്യാഗത്തിന് തയ്യാറാകുന്നത്. എന്താണോ ത്യാഗമെന്നല്ലേ പറയാം. ശിശുക്കളെ മുലയൂട്ടുന്ന അല്ലെങ്കിൽ മുലയൂട്ടിയിട്ടുള്ള അമ്മമാർക്കറിയാം, കുഞ്ഞിൻ്റെ നിലവിളി ചെവിയിലെത്തുമ്പോൾ തന്നെ അവളുടെ മാതൃത്വം ഉണരും, സ്തനങ്ങളിൽ മുലപ്പാൽ നിറയും. ആ നിമിഷങ്ങളിൽ താൻ നൊന്തുപെറ്റ തൻ്റെ കുഞ്ഞിനെ മറ്റവൾ മുലയൂട്ടുന്നത് കണ്ട് നിസ്സഹായയായി നോക്കി നിൽക്കുക ചങ്ക് പിളർക്കുന്ന ഒരു ബലിയാണ്. തന്നെ അമ്മയെന്ന് കുഞ്ഞുവായി കൊണ്ട് വിളിക്കേണ്ട കുഞ്ഞ് മറ്റവളെ അമ്മയെന്ന് വിളിക്കുകയും തന്നെ തഴയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന വാക്കുകൾക്ക് വർണ്ണിക്കാൻ ആവാത്തതാണ്. വളർന്നു വരുമ്പോൾ തനിക്ക് താങ്ങും തണലുമായി മാറേണ്ട തന്റെ സ്വന്തം മകൻ തനിക്ക് കൈവിട്ടു പോവുകയും മറ്റവളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന കാഴ്ച ഏറെ വേദനാജനകമാണ്. ഇതൊന്നും ഒറ്റയിരുപ്പിൽ ചിന്തിച്ചാലോചിച്ചിട്ടില്ലെങ്കിലും അവൾ മറ്റവൾക്ക് തന്റെ കുഞ്ഞിനെ വിട്ടുകൊടുത്തപ്പോൾ വരാനിരിക്കുന്ന വേദനകളെയെല്ലാം ഹൃദയത്തിൽ സംവഹിച്ചുകൊണ്ട് തന്നെയാണ്, എന്റെ മോനെ നീയെടുത്തോ, എനിക്കവനെ വേണ്ട, എന്നാലെങ്കിലും അവന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇതൊരു മഹാത്യാഗവും ബലിയുമാണ്. ഇത് തിരിച്ചറിഞ്ഞ ജ്ഞാനിയായ സോളമൻ അവളുടെ സ്വന്തം കുഞ്ഞിനെ അവൾക്ക് തന്നെ തിരിച്ചു നൽകി. പ്രൈസ് ദ ലോർഡ്. വിട്ടുകൊടുക്കൽ സമം ത്യാഗം. ഓരോ വിട്ടുകൊടുക്കലിൻ്റെ പിന്നിലും ഒരു മഹാത്യാഗമുണ്ട്. ത്യാഗം കൂടാതെ നമുക്കർഹമായതൊന്നും മറ്റുള്ളവർക്ക് നിരുപാധികം കൈയാളാനാവില്ല. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സഭയുടെ ഉന്നത തലങ്ങളിലും നിലനിൽക്കുന്ന അടിപിടികൾക്കും തർക്കങ്ങൾക്കും കനത്ത വാദപ്രതിവാദങ്ങൾക്കുമെല്ലാം പിന്നിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത നമ്മുടെ കടുംപിടുത്തങ്ങളും ഉൾപോരുകളുമുണ്ട്. ആരെങ്കിലുമൊന്ന് തലകുനിക്കാനും പിൻവാങ്ങാനും തയ്യാറായാൽ വൻ ദുരന്തങ്ങൾ ഒഴിവാകും. പക്ഷേ അതിന് നമുക്ക് കഴിയുന്നില്ല എന്നിടത്താണ് പ്രശ്നം നിലകൊള്ളുന്നത്. എന്തുകൊണ്ട് കഴിയുന്നില്ല? മുകളിൽ കണ്ട യഥാർത്ഥ അമ്മയുടെ വിട്ടുകൊടുക്കലിന്റെ പിന്നിൽ വലിയ ഒരു പ്രേരക ശക്തി ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, താൻ 10 മാസം ചുമന്ന് നൊന്തുപെറ്റ കുഞ്ഞിന്റെ ജീവരക്ഷയായിരുന്നു. അതിനാൽ തന്നെയാണ് ആ വിട്ടുകൊടുക്കലിലൂടെ ഭാവിയിൽ താൻ നേരിടാൻ പോകുന്ന ദുരിതങ്ങളെല്ലാം തൃണതുല്യമായി കണ്ടുകൊണ്ട് അവൾ ആ ത്യാഗത്തിന് തയ്യാറായത്. ഇന്ന് തമ്മിലടിക്കുകയും സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കാൻ വ്യഗ്രതപ്പെട്ട് ഓടി നടക്കുകയും ചെയ്യുന്നവരുടെ തലയിൽ ആ തമ്മിലടിയിലൂടെ തകർക്കപ്പെടുന്ന മറ്റനേകരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത പോലുമില്ല എന്നതാണ് ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് ഓരോരുത്തരും വാദിക്കുന്നു. അത് സ്ഥാപിക്കാൻ വേണ്ടി അക്ഷീണം യത്നിക്കുന്നു. ആര് വിട്ടുകൊടുക്കണം? ഇതൊരു വലിയ ചോദ്യമാണ്. ഉത്തരം വളരെ ലളിതവും. ആരാണോ യഥാർത്ഥ അമ്മ അവൾ വിട്ടുകൊടുക്കട്ടെ, ആരാണോ യഥാർത്ഥ അപ്പൻ അവൻ വിട്ടുകൊടുക്കട്ടെ. അതുകൊണ്ട് ഞാൻ എഴുതട്ടെ, വിട്ടുകൊടുക്കൽ സമം ത്യാഗം സമം വിജയം സമം യഥാർത്ഥ അമ്മ. യേശുവിന്റെ ഹൃദയം അമ്മയുടെ ഹൃദയം. അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തിബേരിയോസ് കടൽപ്പുറത്ത് തന്റെ പീഡാസഹനത്തിന്റെ കഠിനവേദനകളിൽ തന്നെ ഒറ്റയ്ക്കാക്കി തന്നെ തള്ളിപ്പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട ശിഷ്യന്മാരുടെ അടുത്തേക്ക് അവർക്ക് വേണ്ടി സ്വന്തം കൈകൊണ്ട് പ്രാതലൊരുക്കി അവർക്ക് വിളമ്പിക്കൊടുത്ത് അവരെ തന്നോട് വീണ്ടും ചേർത്ത് നിർത്തി പടുത്തുയർത്തുന്ന യേശുവിന്റെ ഹൃദയം അമ്മയുടേതോ അപ്പന്റേതോ? തീർച്ചയായും അതൊരമ്മയുടെ ഹൃദയമാണ്. വിട്ടുവീഴ്ചയുള്ള ഒരു ഹൃദയം. ഒരിക്കൽ പോലും ഒരു പരാതി പോലും അവിടുന്ന് അവരോട് പറയുന്നില്ല. അവരെക്കൊണ്ട് അവരുടെ തെറ്റുകളെല്ലാം ഏറ്റുപറയിപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി ഭക്ഷണം വിളമ്പാം എന്ന് കരുതുന്നുമില്ല. എന്നെ സ്നേഹിക്കുന്നുവോ 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 എന്ന് മാത്രം അവരോട് ചോദിക്കുന്നു. ഉദാരവും വിട്ടുവീഴ്ച നിറഞ്ഞതുമായിരുന്നു യേശുവിന്റെ മാതൃഹൃദയം, ഒരു യഥാർത്ഥ അമ്മയുടെ ഹൃദയം. ഈ ഹൃദയം സ്ത്രീകൾക്ക് മാത്രമല്ല, ഏതൊരു പുരുഷനും സ്വന്തമാക്കാം. അങ്ങനെ അവൻ പുരുഷനായിരിക്കെ തന്നെ യഥാർത്ഥ അമ്മയുമാകാം. മാപ്പ് നൽകുന്ന കോടതി. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് മലയാള ഭാഷാധ്യാപകർ പദ്യഭാഗങ്ങൾ പാടി വർണ്ണിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു യഥാർത്ഥ അമ്മയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് ഓർമ്മിക്കുന്നു. ഏതു തെറ്റിനും മാപ്പ് നൽകുന്ന ഒരു കോടതിയുണ്ട് ഈ ലോകത്തിൽ. അത് ഒരു പെറ്റമ്മയുടെ ഹൃദയമാണ്. ഒരമ്മ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാനോ ക്ഷമിക്കുവാനോ ഭൂമിയിൽ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടല്ലോ ദൈവം ഇപ്രകാരം പറയുന്നത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. ഏശയ്യ 49:15. ഒരു യഥാർത്ഥ അമ്മയുടെ ഹൃദയം സ്വന്തമാക്കുക. നമ്മുടെ കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സഭയുടെ ഉന്നത തലങ്ങളിലാകട്ടെ, തമ്മിലടിച്ച് തല കീഴായി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അതിലൂടെ മാത്രമേ കഴിയൂ. പുൽക്കൂട്ടിലെ ദിവ്യ ഉണ്ണി. പുൽക്കൂട്ടിലെ ദിവ്യ ഉണ്ണി നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. ശൂന്യവൽക്കരിക്കപ്പെട്ട 3 ജീവിതങ്ങളെ നമുക്ക് പുൽക്കൂട്ടിൽ കാണാൻ കഴിയും. മാതാവും യൗസേ പിതാവും ഉണ്ണിയേശുവും. സ്വന്തമായി പദ്ധതികൾ ഒന്നുമില്ലാത്തവർ, ദൈവഹിതം മാത്രം പദ്ധതിയായിട്ടുള്ളവർ. തമ്മിലടിക്കാനോ ദൈവത്തോട് അടികൂടാനോ വാദമുഖങ്ങൾ ഒന്നും കയ്യിലില്ലാത്തവർ. ഓരോ നിമിഷവും ഓരോ പ്രതികൂലങ്ങളിലും ഇതാ ഞാൻ കർത്താവിന്റെ ദാസി അല്ലെങ്കിൽ ദാസൻ എന്ന് മാത്രം പറഞ്ഞവർ. അവരെ നോക്കിയാണ് ദൈവദൂതൻ പാടിയത്, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന്. തിരുക്കുടുംബത്തിന്റെ ആ സമർപ്പണം ഭൂമിയിലുള്ള അനേക കോടികൾക്ക് സമാധാനത്തിന്റെ വഴിയായി ദൈവം മാറ്റി. ഭിന്നതയുള്ള കുടുംബങ്ങളെ, ഭിന്നതയുള്ള സമൂഹങ്ങളെ, ഭിന്നതയും തമ്മിലടിയുമായി കഴിയുന്ന സഭാവിഭാഗങ്ങളെ, ഭിന്നതയിലും മാത്സര്യത്തിലും പരസ്പര പോരാട്ടത്തിലുമായിരിക്കുന്ന ലോകജനതയെ എല്ലാം നമുക്ക് പുൽക്കൂട്ടിലെ സമാധാനത്തിന്റെ സരണിയിലേക്ക് ഒന്നു ചേർക്കാം. കാരണം അവൻ യേശു നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ഭിന്നതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. എഫേസോസ് 2:14. ക്രിസ്മസിന്റെ സന്തോഷവും സമാധാനവും എല്ലാ വായനക്കാർക്കും ആശംസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയാ.